ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു. സുൻ ബ്രദർ കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രദറിനടുത്ത് പറഞ്ഞിരുന്നു, ദൈവവചനം പഠിക്കാനായിട്ട് വളരെ താല്പര്യമുള്ളവരടുത്ത് വരാൻ പറയണമെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ബുധനാഴ്ച പ്രത്യേകിച്ച് വൈകുന്നേരത്തെ മീറ്റിങ്ങുകളിൽ നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ടൊരു താല്പര്യത്തോടല്ലാതെ നമ്മൾ ഒരു ഹാഫ് ഹാർട്ടഡായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. പലരും പറഞ്ഞിട്ടുണ്ട് മീറ്റിങ്ങിന് ചിലപ്പോൾ സമയം, മെസ്സേജിന്റെ സമയം കൂടിപ്പോകുന്നു, അതുകൊണ്ട് ഒരു കുറച്ച് സമയത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അന്നേരം ഞാന് ശരിയായിരിക്കാം, പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ ദൈവവചനം ഒരു ബോറിംഗ് ആയിട്ടായിരിക്കാം പ്രസംഗിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോഴുള്ള കാര്യം എന്ന് പറയാൻ നമ്മുടെ ഇൻട്രസ്റ്റും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള ചില പ്രോഗ്രാംസോ എന്തെങ്കിലും ക്രിക്കറ്റോ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ മണിക്കൂറുകൾ നമുക്ക് ബോറിംഗ് ഇല്ലാതെ ചിലവഴിക്കാൻ കഴിയും വൈകുന്നേരമാണെങ്കിൽ. പക്ഷെ ദൈവവചനം പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ പോവുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ദൈവവചനത്തോടുള്ള ആ ഒരു റിയൽ താല്പര്യം ചിലപ്പോൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഒരു മെസ്സേജ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷനോടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യത്തോടിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പേഴ്സണലി എനിക്ക് ദൈവവചനം ബാക്കിയുള്ളവരടുത്ത്, അത് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരടുത്ത്, അല്ലെങ്കിൽ ദൈവവചനം അറിയാവുന്നവരടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ടും വളരെ എനിക്ക് വ്യക്തിപരമായിട്ട് അതാണ് താല്പര്യം. സാധാരണ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലുള്ള സമയം ശരിക്കും യഥാർത്ഥ ദൈവഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ, ഇല്ലെങ്കിൽ നീഡിയായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സാധാരണ നാട്ടിലോട്ട് പോകുന്നത്. കാരണം നാട്ടിൽ കുറച്ച് ദിവസം അവധിയൊക്കെ കിട്ടിയിട്ട് പോകുമ്പോൾ നാട്ടിൽ സാധാരണ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ സ്ഥലം കാണാനോ അവിടെ പോകാനോ ഇവിടെ പോകാനോ ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാറില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഞാൻ കണ്ടിടത്തോളം നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി പോവുകയാണെങ്കിൽ ദൈവം കൃത്യമായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളെ അയക്കും. അവരുടെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ വർത്തായിരിക്കും, റിയലി വർത്തായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും വിഷയമല്ല. ദൈവവചന താല്പര്യത്തോടെ കേൾക്കാനിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ദൈവം ഹൃദയത്തോടുകൂടി തന്നെ സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു റിയൽ ഇൻട്രസ്റ്റോടുകൂടി കർത്താവിന്റെ സെന്നിലേക്ക് വരണം, നീഡിയായിട്ട് നമ്മൾ കർത്താവിന്റെ സെന്നിലോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ സംസാരിക്കാനായിട്ട് കഴിയും, കർത്താവിന് നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട്. ഞാനിതിന് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ബൈബിള് പഠിക്കുന്നത്, എന്തിനാണ് ഒരു ബൈബിൾ സ്റ്റഡി, എന്താണ് അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഈ ദൈവവചനം ബൈബിൾ എന്ന വാക്ക് ശരിക്കും ബൈബിളിൽ കാണാനായിട്ട് കഴിയത്തില്ല. ബൈബിൾ എന്ന് ഈ പുസ്തകത്തിന് മനുഷ്യൻ കൊടുത്തിരിക്കുന്ന പേരാണ്. ബൈബിളില് ദൈവവചനത്തെ തിരുവെഴുത്തുകൾ എന്നാണ് പറയുന്നത്. തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ ദൈവവചനം എന്നാണ് പറയുന്നത്. ഈ ദൈവവചനമെന്ന് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെയും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവവചനം വേറൊരു കാര്യത്തിനെയും പറയുന്നുണ്ട്. അതാണ് യേശു ക്രിസ്തുവിനെയും ദൈവവചനം എന്ന് പറയുന്നുണ്ട് അല്ലേ. അവിടെ പറഞ്ഞ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് അവിടുത്തെ പറയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു. എന്നൊരു ജീവനുള്ള ദൈവവചനം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെയും പറ്റിയും പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ തിരുവെഴുത്തുകൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ബൈബിള് പഠിക്കുന്നത് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുന്നത് തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും, അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടല്ല നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്? നമ്മൾ ദൈവവചനം പഠിക്കുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്നത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ്, എഴുതപ്പെട്ട ദൈവവചനം. അതേസമയം ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ് അല്ലെ. റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ഈസ് ബൈബിൾ ഓർ സ്ക്രിപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ്. നമ്മൾ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് പഠിക്കുന്നത്, തിരുവെഴുത്തുകൾ പഠിക്കുന്നത് ജീവനുള്ള ദൈവവചനമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കി ഈ ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവവചനം നമ്മൾ പഠിക്കേണ്ടത്. ദൈവവചനം ഇല്ലെങ്കിൽ തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നിത്യജീവൻ പ്രാപിക്കുന്നത് തിരുവെഴുത്തുകളിൽ നിത്യജീവനില്ല, പക്ഷെ തിരുവെഴുത്തുകൾ നിത്യജീവനിലേക്ക് ഇല്ലെങ്കിൽ നിത്യജീവന്റെ ഉറവിടമായിട്ടുള്ള ജീവനുള്ള ദൈവവചനത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ആ ജീവനുള്ള ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിലൊരു ഡിഗ്രി എടുക്കാനായിട്ടോ നമ്മൾക്ക് കുറച്ച് പ്രസംഗം പ്രസംഗിക്കാനായിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുറെ പോയിന്റുകൾ പറയാനായിട്ടോ അല്ല, ആ ഒരു ഉദ്ദേശത്തോടുകൂടി അല്ല. ആ ഉദ്ദേശത്തോടുകൂടി അല്ലാതെ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ലാതെ ദൈവവചനം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവവചനം പറയുന്നത് പഠിക്കുന്നത്. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാൻ കഴിയാതെ നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് കഴിയുമോ? പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ, എന്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, ബൈബിൾ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. നമ്മൾ ബൈബിൾ യേശുക്രിസ്തുവിനെ അറിയാതെ നമ്മൾ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ നിയമത്തിലെ പരീശന്മാരുടെ റൂട്ടായി തീരും. അവരെങ്ങനെയാണ് ദൈവവചനം പഠിച്ചത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ അവരെപ്പറ്റി യേശുക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ദൈവവചനം പഠിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരുവെഴുത്തുകളെ വ്യക്തമായിട്ട് പഠിക്കുന്നു. അവർക്ക് പഴയ നിയമ ശാസ്ത്രിമാരടുത്തും പരീശന്മാരടുത്തുമാണ് ഇത് പറയുന്നത്. അവർക്ക് തിരുവെഴുത്തുകൾ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, നമുക്കുള്ളതിനെക്കാട്ടും നല്ലപോലെ അറിയാമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, യേശു ക്രിസ്തു എവിടാണ് ജനിച്ചതെന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന പലർക്കും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതേസമയം യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ അവർക്ക് അറിയാമായിരുന്നു, എന്തറിയാമായിരുന്നു? യേശു ക്രിസ്തു എവിടെ ജനിക്കുന്നത് അറിയാമായിരുന്നു അല്ലേ? യേശു ക്രിസ്തു ജനിക്കുന്ന എവിടാണെന്ന് ഹെരോദാവ് ചോദിച്ചപ്പോൾ അവരുടെ ശാസ്ത്രിമാർ വന്നിട്ട് പറയാണ്, എവിടാണ്? ബെത്ലഹേം എഫ്രാത്തയിലാണ് അവൻ ജനിക്കുന്നത്. കാരണം മീഖാ പ്രവചനം 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനം ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അവർക്ക് തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് ആരെ അറിയത്തില്ലായിരുന്നു? അവർക്ക് യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. എന്നാൽ ഇവര് ജീവനുള്ള വചനമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ റിട്ടണായിട്ടുള്ള എഴുതപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് എഴുതപ്പെട്ട ദൈവവചനം പഠിക്കുകയായിരുന്നു. അത് പഠിച്ചാൽ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് പഠിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഡിഗ്രി കിട്ടിയേക്കാം. പക്ഷേ അവർക്ക് ഒരിക്കലും ദൈവത്തെ അറിയാനായിട്ടോ ജീവന്റെ ഉറവിടമായിട്ടുള്ള യേശുക്രിസ്തുവിനെ അറിയാനായിട്ടോ നിത്യജീവൻ പ്രാപിക്കാനായിട്ടോ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ഈ വചനം വായിച്ച് പഠിച്ച വ്യക്തികൾ തന്നെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ പരീശന്മാരുടെ അടുത്ത് പറയുന്ന ഒരു വേറൊരു വചനമുണ്ട്. പൗലോസിന്റെ പ്രസംഗത്തിൽ 26-27 വാക്യങ്ങൾ. ഇവിടെ പറയാണ്, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റിലീജിയസ് പീപ്പിൾ ആയിരുന്നു അല്ലെ? അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. എന്നിട്ട് പറയാണ്, നമുക്കാകുന്നു ഈ രക്ഷാവചനം അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, യെരുശലേ നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അവയ്ക്ക് നിവൃത്തി വരുത്തി. അന്നേരം എന്ത് ചെയ്തു? ഇവര് ദൈവവചനം വായിച്ചു, പക്ഷെ അവർ ആ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു എന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞില്ല. എന്ത് ചെയ്തു? എന്നിട്ട് അവരുടെ പ്രവൃത്തിയിൽ കൂടി തന്നെ അവർ ഈ തിരുവെഴുത്തുകൾക്ക് നിവൃത്തി വരുത്തി. എങ്ങനെ? യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചുകൊണ്ട് അവർ നിവൃത്തി വരുത്തി. നേരെ ഞാൻ പറഞ്ഞതിൽ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. കാരണം ദൈവവചനം പ്രൊജക്ട് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയാണ്, അത് യേശു ക്രിസ്തുവിനെയാണ്. ആ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട് ആണ് നമ്മൾ ദൈവവചനം പഠിക്കേണ്ടത്, അല്ലാതെ ദൈവവചനം പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയല്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ അറിയാനായിട്ട് കഴിയത്തില്ല. ഈ പരീശന്മാരെ പോലെ നമ്മൾ കുറെ റൂൾസും റെഗുലേഷൻസും കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇതിന്റെ അകത്തെ നല്ല ഉപദേശങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പോകുമെന്നല്ല, അത് യേശു ക്രിസ്തുവിനെ അറിയാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നേരം നമ്മൾ എന്ത് ചെയ്യാം? എന്നാ പിന്നെ ദൈവവചനം പഠിക്കാതെ നമുക്ക് യേശു ക്രിസ്തുവിനെ അറിഞ്ഞുകൂടെ അല്ലെ? യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. അതായത് നിത്യജീവൻ പ്രാപിച്ചാൽ മതി. ഇവിടെ യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അന്നേരം തിരുവെഴുത്തുകളിൽ നിത്യജീവനില്ല എന്താണ് പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് പറയാണ്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എന്നെക്കുറിച്ച് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലായി. അന്നേരം തിരുവെഴുത്തുകൾ കൂടി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക്, തിരുവെഴുത്ത് പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് എന്നിട്ട് ജീവൻ പ്രാപിക്കാനാണ് തിരുവെഴുത്തുകൾ പഠിക്കേണ്ടത്. അന്നേരം തിരുവെഴുത്തുകൾ മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിനെ അറിഞ്ഞാലുള്ള ഗുണം എന്താണ്? എന്താണ് അതിന്റെ കുഴപ്പം? തിരുവെഴുത്തുകൾ തിരിച്ചറിയാതെ യേശുക്രിസ്തുവിനെ അറിഞ്ഞ കൂട്ടരുണ്ടായിരുന്നു. പരീശന്മാർ എന്താണ്? തിരുവെഴുത്തുകൾ അറിഞ്ഞു, വ്യക്തമായിട്ട് അറിയായിരുന്നു, പക്ഷെ അവർക്ക് യേശുക്രിസ്തുവിനെ അറിയില്ലായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിനെ അറിയുകയും തിരുവെഴുത്ത് അറിയുകയും ചെയ്യായിരുന്നു ചില കൂട്ടരുണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ? ആരായിരുന്നു? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ യേശുക്രിസ്തു 3.5 വർഷം ജീവിച്ചു. യേശുക്രിസ്തുവിനെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, പക്ഷെ അവർക്ക് തിരുവെഴുത്ത് അറിയില്ലായിരുന്നു. എങ്ങനെ അറിയാൻ കഴിയും? ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായം 24-ാം അധ്യായം 24-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇവർക്ക് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു അല്ലെ? മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിൽ പത്രോസിന്റെ അടുത്ത് യേശുക്രിസ്തു പറയുന്നൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു പത്രോസിനോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കും പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറയാണ്, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് തിരുവെഴുത്തുകളൊന്നുമല്ല, ആരാണ്? സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. അന്നേരം ദൈവ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപാട് ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, താഴോട്ട് പറയുമ്പോൾ പറയാണ്, പിന്നെ ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കാരണം എന്താണ്? ഇവർക്ക് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു, പക്ഷെ ഇവർക്ക് തിരുവെഴുത്തുകളെ അറിയത്തില്ലായിരുന്നു, തിരുവെഴുത്തുകൾ പറയുന്ന കാര്യങ്ങളെ അറിയത്തില്ലായിരുന്നു. തിരുവെഴുത്തുകളിൽ പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളതും ക്രിസ്തു എന്തിനാണെന്ന് വരേണ്ടതെന്നുള്ളതും എല്ലാം തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് എഴുതിയിരുന്നപ്പോൾ അവർക്ക് തിരുവെഴുത്തറിയാതെ യേശുക്രിസ്തുവിനെ മാത്രമേ വരുന്നത്. അവരുടെ അടുത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവരെ വിളിക്കുന്നത് എന്താണ്? അവരെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നത്? എങ്ങനെ വിളിക്കുന്നത്? യു ഫൂൾസ്, മന്ദബുദ്ധികളെ എന്നാണ് വിളിക്കുന്നത് അല്ലെ? അങ്ങനെ കർത്താവിനെ വിളിച്ച വാക്യമാണ്. 25-ാം വാക്യം പറയാണ്, അയ്യോ ബുദ്ധിഹീനരെ, യു ഫൂളിഷ് മെൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എന്നിട്ട് പറയാണ്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് യേശുക്രിസ്തു ഇവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നാൽ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പുതിയ നിയമമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞിരിക്കാൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളാണ്. ആ പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടി യേശുക്രിസ്തുവിനെ പറ്റിയാണ് പ്രവാചകന്മാരെല്ലാം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ പറയാണ്, 32-ാം വാക്യം 34-ാം വാക്യം, ഉടനെ അവർ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവരുടെ കണ്ണു തുറന്നു എന്നിട്ട് താഴോട്ട് വായിക്കാണ്, അവൻ വഴിയിൽ നമ്മോട് തിരുവെഴുത്തുകളെ തെളിയിച്ചു സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. നേരം പറയാണ്, ദൈവം ഇവരുടെ കണ്ണുകളെ തുറന്നു. എന്നിട്ട് യേശുക്രിസ്തുവിനെ ഇവർ തിരുവെഴുത്തുകൾ പറഞ്ഞ അതേ കർത്താവിനെ തിരുവെഴുത്തിൻ പ്രകാരം അറിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. താഴെ വരുമ്പോൾ പറയാണ് അതിന്റെ 44-ാം വാക്യം,
അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ
ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവരോട് ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടിയിരുന്നപ്പോൾ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവൻ അവിടെ യേശുക്രിസ്തു കോട്ടിയാണ്. എന്നിട്ട് പറയാണ്, എന്നെ കുറിച്ച് എഴുതിയിരുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്താണ് തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടത്? തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകാനായിട്ട് ഇവരുടെ തിരുവെഴുത്തുകളെ ഇവരുടെ ബുദ്ധിയെ തുറന്നു. നേരെ ഞാൻ പറഞ്ഞത് അതാണ്, യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുവെഴുത്തുകൾ പഠിക്കുന്നത്. യേശുക്രിസ്തുവിനെ അറിയാതെ തിരുവെഴുത്തുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ, യേശുക്രിസ്തുവിനെ ഇതിൽ കൂടി കണ്ടില്ലെങ്കിൽ നമ്മൾ പരീശന്മാരെ പോലെ തിരുവെഴുത്തുകളിൽ നമ്മളൊരു ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് കഴിയും അല്ലെ? നമുക്ക് BD എന്നൊക്കെ ഉള്ള ഡിഗ്രിയൊക്കെ കിട്ടും അല്ലെ? പക്ഷേ ഒരു ദേവാസം പറയായിരുന്നു, അദ്ദേഹത്തിന് BD എന്നൊരു ഡിഗ്രി ഇല്ല, ബൈബിൾ പഠിച്ചുകൊണ്ട് ആകെപ്പാടെ കിട്ടിയത് ഒരു DB എന്ന ഒരു കാര്യമാണെന്ന് പറയും. DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേർട്ടി ബൈബിൾ മാത്രമാണ് തിരുവെഴുത്ത് പഠിച്ചപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഡിഗ്രി നമുക്ക് കിട്ടിയേക്കാം, പക്ഷെ യേശുക്രിസ്തുവിനെ അറിയാതിരിക്കാം. പക്ഷെ യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നമുക്ക് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പത്രോസിന്റെ അടുത്ത് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ക്രിസ്തുവാകുന്നുവെന്ന് നീ ഒറ്റ മനുഷ്യരടുത്ത് പോയി പറയരുതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ വ്യക്തി പോയി പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവൻ വെട്ടിത്തരമായിരിക്കും. എന്താണ്? ഈ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല തിരുവെഴുത്തിൽ എന്താണ് യേശു. കാരണം അതിന്റെ തൊട്ട് വാക്ക്, ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രോസിന്റെ വിവരക്കേട് പത്രോസ് ഉടനെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണ് പത്രോസിന്റെ അടുത്ത് യേശുക്രിസ്തു പറയാണ്, തിരുവെഴുത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? അത് നിനക്ക് സംഭവിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവെഴുത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ് യേശുക്രിസ്തു ചെയ്യേണ്ടതെന്നുള്ള ഇവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തു മരിക്കുകയും കഷ്ടം അനുഭവിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്നുള്ള തിരുവെഴുത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള തിരുവെഴുത്ത് മനസ്സിലാക്കേണ്ടതിന് ഇവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് ഒരു കമ്മീഷൻ കൊടുക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ തുറന്നു, തിരുവെഴുത്തുകളെ നിങ്ങൾക്ക് മനസ്സിലായി, ഇനി നിങ്ങൾക്ക് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും യഥാർത്ഥത്തിലുള്ള സുവിശേഷം നിങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയും. കാരണം തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ എഴുതപ്പെട്ട ദൈവവചനത്തിൽ കൂടി അവർക്ക് ജീവനുള്ള ദൈവവചനമായ യേശുക്രിസ്തുവിനെ മനസ്സിലായി. അത് മനസ്സിലായാത്രത്തോളം കാലം ഇവിടുത്തെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. കാരണം യഥാർത്ഥ സുവിശേഷം യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ഉൽപ്പത്തി മുതൽ മലാഖി വരെയും പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ദൈവത്തിന്റെ വചനത്തിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയാണ്. ആ വ്യക്തിയെ തിരുവെഴുത്തിൽ കൂടി തിരിച്ചറിയാത്തടത്തോളം കാലം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വെറും പ്രസംഗങ്ങൾ മാത്രമായി തീരും. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞു, അത് മാത്രം പോരാ, അവർക്ക് പറയാണ് ഉയരത്തിൽ നിന്നുള്ള ശക്തിയും കൂടെ ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി എല്ലായിടത്തും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നേരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എംപവറിംഗ് കൂടെ ലഭിച്ചിട്ട് തിരുവെഴുത്തുകളെയും കൂടി ഇവർ മനസ്സിലാക്കുമ്പോൾ ഇവർ പോയിരുന്നിടത്തെല്ലാം ഇവരുടെ യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചു. എനിക്ക് വാക്യങ്ങൾ എടുക്കാനായിട്ട് സമയമില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കൂ. ഒറ്റയൊരിടത്തും അവരവരുടെ ഐഡിയ അല്ല പറയുന്നത്. അവർ പറയുന്ന പഴയ നിയമം കൂടെ തുടങ്ങി അവർ പറയാണ് ഇത് തിരുവെഴുത്തുകൾ എഴുതുന്ന അപ്പോസ്തല പ്രവൃത്തി പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം മുതൽ എല്ലാ പ്രസംഗങ്ങളിലും അവർ പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെ പഴയ നിയമ തിരുവെഴുത്തുകളോട് തെളിയിക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലാകാതിരുന്ന കാര്യം ദൈവം അവരെ വിളിച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി ഇവരെന്താണ് പ്രസംഗിച്ചത്, ഇവർ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം, ചില വാക്യങ്ങൾ മാത്രം വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 5:42. ഇവര് യഥാർത്ഥത്തിൽ തിരുവെഴുത്തുകൾ മനസ്സിലായതിനു ശേഷം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിനു ശേഷം ഒരു പ്രസംഗിതാണ്.
പിന്നെ അവർ ദിനപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഫ്രം ആൻഡ് എവ്രി ഡേ ഇൻ ടെമ്പിൾ ആൻഡ് ഫ്രം ഹൗസ് ടു ഹൗസ് ദേ കെപ്റ്റ് റൈറ്റ് ഓൺ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ജീസസ് ആസ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ടീച്ചും ചെയ്തു പ്രീച്ചും ചെയ്തു. ഇത് രണ്ടും ചെയ്തത് എന്താണ്? യേശു ക്രിസ്തു ആണെന്നുള്ളത്. എന്താണ് ക്രിസ്തു? ക്രിസ്തു എന്നുള്ളത് പഴയ നിയമത്തിലെ എഴുതപ്പെട്ടിരുന്ന വരാനുള്ള മശിഹയാണ്. എന്താണ് യേശു ക്രിസ്തു പത്രോസിനടുത്ത് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞത്? എന്താണ് യേശു ക്രിസ്തു പത്രോസിനടുത്ത് പറയരുതെന്ന് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? യേശു ക്രിസ്തുവാണെന്നുള്ളത് പ്രസംഗിക്കരുതെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്? കാരണം ഈ വ്യക്തിക്ക് ഇതിനെ പറ്റി ഒന്നും ഐഡിയ ഇല്ല. ഇത് മനസ്സിലായതിനു ശേഷം ഇവരെന്താ പ്രസംഗിച്ചത്? ഇവരെല്ലായിടത്തും ചെന്നിട്ട് യേശുവിനെ ക്രിസ്തു എന്ന് ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8:4-5 വാക്യങ്ങൾ. ഇവിടെ പറയാണ്, ഇവിടെ ശൌല് സഭയെ പീഡിപ്പിക്കുമ്പോൾ ഇവർ സുവിശേഷത്തിന്റെ യഥാർത്ഥ മെസ്സേജ് മനസ്സിലാക്കിയവർ ചിതറിപ്പോയി. ചിതറിപ്പോയപ്പോഴത്തേന്ന് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ചിതറിപ്പോയത് അവിടെ നിന്നിട്ട് അയ്യോ ഞങ്ങളെ തല്ലി ഞങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കായിരുന്നില്ല. അവരെന്ത് ചെയ്തത്? അവർ കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ല ചെയ്തത്. അവരെന്താ ചെയ്തത്? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ അവിടങ്ങളിൽ സഞ്ചരിച്ചു. ദൈവവചനം സുവിശേഷിച്ചു. അടുത്ത വാക്യം ഫിലിപ്പോസ് അവിടെ പറയാണ്, ഫിലിപ്പോസ് ശമരി പട്ടണത്തിൽ ചെന്നിട്ട് എന്താണ് പ്രസംഗിച്ചത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ബൈബിളിലെ മെസ്സേജ്. അവിടെ പോയിട്ട് അവര് വേറെ നല്ല മോറൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നില്ല ചെയ്ത്, അവർ കുറെ തിയോളജി പഠിപ്പിക്കുകയായിരുന്നില്ല ചെയ്ത്, അവരെന്താണ് പറഞ്ഞത്? മേളി പറഞ്ഞിരിക്കുകയാണ്, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു എന്ന് പറഞ്ഞ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് വചനം സുവിശേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. യോഹന അടുത്ത അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. ഇവിടെ പറയാണ് ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത്. ഏത് തിരുവെഴുത്ത്? പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലെ തിരുവെഴുത്ത് യേശുക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളത് ഫിലിപ്പോസിന്റെ മനസ്സിനെ, ബുദ്ധിയെ യേശുക്രിസ്തു തുറന്ന് ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫിലിപ്പോസ് എന്ത് പ്രസംഗിച്ചു? എന്ത് പ്രസംഗിച്ചാന്ന് പറഞ്ഞത്? അവർ ഫിലിപ്പോസ് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഇംഗ്ലീഷിൽ 35-ാമത്തെ വാക്യം, 8:35. Then Philippos എന്റെ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദ ഫിലിപ്പ് ഓപ്പൺ ഹിസ് മൗത്ത് ആൻഡ് ബിഗിനിങ് ഫ്രം ദ സ്ക്രിപ്ചർ ഹി പ്രീച്ച് ജീസസ് ടു ഹിം. അത്രയേ ഉള്ളൂ. പ്രീച്ച് ജീസസ്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇവർ പ്രസംഗിച്ചത് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, യേശു ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് സുവിശേഷം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒറ്റ കാര്യം അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ചിലർ ഈ ക്രിസ്തുവിനെ അസൂയ നിമിത്തം പ്രസംഗിക്കുന്നു, ചിലർ ക്രിസ്തുവിനെ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. ആ വാക്യം വായിക്കാം. ഫിലിപ്പി എന്നിട്ട് പറയാണ്, മറ്റൊരു എന്റെ ബന്ധനത്തിൽ ക്ലേശം വരുത്തുവാൻ ഭാവിച്ചോട് നിർമ്മലതയോടുള്ള ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കും. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം നമ്മൾ പഠിക്കുന്നത് ഈ ഒറ്റ ഉദ്ദേശത്തോടെ. എപ്പോഴാണെങ്കിലും ദൈവവചനം പഠിക്കുന്നത് ദൈവവചനത്തിൽ നമ്മൾ മാസ്റ്റർ ആവാനായിട്ടല്ല, നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവം ചിലപ്പോൾ നമ്മൾ അതിനൊക്കെ ഉപയോഗിച്ചേക്കാം, നമ്മളെ പ്രസംഗിക്കാനായിട്ട് ഉപയോഗിച്ചേക്കാം, ദൈവം നമ്മളെ വിളിച്ചത് വിളി വേറെ ആയിരിക്കാം, എന്ത് ശുശ്രൂഷ ദൈവത്തിന് ഉപയോഗിച്ചേക്കാം. പക്ഷെ ദൈവവചനം പഠിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ ദൈവവചനം പഠിക്കുന്നത് യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, കർത്താവിനെ പറ്റി തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഉള്ള ഗോസ്പെൽ പ്രീച്ച് ചെയ്യാനായിട്ടുള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറയുന്നത് ബൈബിളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. ആ ക്രിസ്തുവിനെയാണ് പഴയ നിയമത്തിൽ മുഴുവൻ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ ക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് പ്രസംഗിച്ചാലും അത് ഗോസ്പലാവത്തില്ല. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കുടുംബജീവിതത്തിനെ പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലപോലെ ഇവിടുത്തെ കൗൺസിലേഴ്സ് ഒക്കെ പ്രസംഗിക്കും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബിബി ബ്രദർ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. നല്ല പ്രസംഗം, നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ പിള്ളേരെ വളർത്തണം, എങ്ങനെ കുടുംബജീവിതം നടത്തണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ദൈവത്തെ അറിയണം, ഇങ്ങനെയെല്ലാം മെസ്സേജ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് പ്രസംഗിച്ച വ്യക്തി ഒരു ഹിന്ദു യോഗിയാണ്. അതിന്റെ ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ല മെസ്സേജാണ്. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ പല പ്രസംഗങ്ങളും നമ്മൾ യേശു ക്രിസ്തുവിനെ അതിൽ നിന്ന് മാറ്റിയാലും ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ബൈബിളിന്റെ സുവിശേഷം അതല്ല. സുവിശേഷം എന്നുള്ളത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ദൈവവചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലാത്തിലെ ജനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം, പക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും കർത്താവിനെ അറിയാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പറയാണ് പരീശന്മാർക്ക് പറ്റിയത് എന്താണ്? പരീശന്മാർക്ക് പറ്റിയത് അവർ തിരുവെഴുത്തുകളെ ശോധന ചെയ്തു, തിരുവെഴുത്തുകളെ പഠിച്ചു, അതിലവർ മാസ്റ്റേഴ്സായി, അവർ ശാസ്ത്രിമാരെ, അവർക്കൊരു തൊഴിലും കിട്ടി, അവർക്കൊരു ജോലിയും കിട്ടി, തിരുവെഴുത്ത് പഠിപ്പിക്കുക എന്നുള്ള ജോലി. പക്ഷേ അവർ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയില്ല. ശിഷ്യന്മാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി, അവർ തിരുവെഴുത്ത് മനസ്സിലാക്കിയില്ല. അവരടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി, പക്ഷെ ഒറ്റ ഒരാളുടെ തോലും പ്രസംഗിക്കാൻ പോയിരുന്നു പറഞ്ഞു. പക്ഷെ ഇവർ യേശു ക്രിസ്തുവിനെയും തിരുവെഴുത്തുകളെയും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരടുത്ത് പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പോയിട്ട് എരിശിലേം മുതൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. അവർ ചെന്നിടത്തെല്ലാം സുവിശേഷം മാത്രം പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചു. ഇവർ ഒന്നും പ്രസംഗിച്ചില്ല, യേശു ക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചു. ഇതാണ് ബൈബിളിൽ ഇവിടുത്തെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ ഗലാത്തിലെ ലേഖനത്തിലേക്ക് വരാം. ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം. ഗലാത്തിലെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കാം. ഇത് എടുക്കാൻ പറ്റുന്ന, ഞാൻ എല്ലാ വാക്യങ്ങളും വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എടുക്കുന്നില്ല, നമ്മൾ പലപ്പോഴും എടുത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കണ്ടന്റ് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗലാത്തിലെ ലേഖനം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഗലാത്തലേഖനം വായിച്ചിരുന്നു അല്ലേ? വായിച്ചിട്ടില്ലേ? ഗലാത്തലേഖനത്തിന്റെ സബ്ജക്ട് എന്താണെന്ന് അറിയാമോ? എന്താണ് ഗലാത്തലേഖനത്തിന്റെ മെസ്സേജ്? എന്താണ് സബ്ജക്ട്? പഴയന്ന് പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും പറയാം, ഗലാത്തലേഖനത്തിന്റെ സബ്ജക്ട് എന്താണ്? എന്താണ്? അതെ, സബ്ജക്ടുള്ള ഗലാത്തലേഖനത്തിന്റെ മെസ്സേജ് എന്താണ്? എവിടുന്ന് ഒരു ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഏത് പുസ്തകം ആയിക്കോട്ടെ, നമ്മളൊരു ഈവൻ ഒരു സെക്യുലർ പുസ്തകമാണെങ്കിലും അത് വായിക്കുമ്പോൾ അതെന്താണ് പറയുന്നതെന്ന് ഉദ്ദേശിച്ച് മനസ്സിലാക്കുകയല്ലോ. എന്താണ് ഗലാത്തലേഖനത്തിന്റെ മെസ്സേജ്? അതെ, ഗലാത്തലേഖനത്തിന്റെ കോർ, ഞാൻ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആയിരിക്കും തരണം, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ ഗലാത്തലേഖനത്തിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? സുവിശേഷം അല്ലേ? അല്ലെങ്കിൽ വായിച്ചു ചോദിക്കും. ഇവിടെ ഗലാത്തലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അടുത്ത വാക്യം.
ഇത് വേറൊരു സുവിശേഷം എന്നാൽ അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്,
താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം. അന്നേരം ഗലാത്തലേഖനത്തിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ അപ്പോസ്തലന്മാർ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അതേ മെസ്സേജ് തന്നെയാണ് ഗലാത്തലേഖനത്തിലും പറയുന്നത്. എന്താണ്? ക്രിസ്തുവിന്റെ സുവിശേഷം. സുവിശേഷമാണ് ഗലാത്തലേഖനത്തിലും പൗലോസ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഗലാത്തലേഖനത്തിൽ പൗലോസ് റോമാലേഖനത്തിന്റെ മെസ്സേജ് സുവിശേഷം തന്നെയാണ് അല്ലെ? റോമാലേഖനത്തിലും സുവിശേഷം തന്നെയാണ് വളരെ ഓർഡറായിട്ട് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. ഗലാത്തലേഖനത്തിലും സുവിശേഷം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗൗരം പറഞ്ഞ പോലെ ഗലാത്തലേഖനത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഗലാത്തലേഖനം ഒരു കറക്റ്റീവ് ലെറ്ററാണ്. തെറ്റായിട്ടുള്ള ഒരു സുവിശേഷം പഠിപ്പിച്ചെടുത്ത് അവരെ കറക്റ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഗലാത്തലേഖനം. പക്ഷേ റോമലേഖനം ഒരു പുതിയതായിട്ടുള്ള ആൾക്കാരെ സുവിശേഷം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പക്ഷെ ഗലാത്തലേഖനം തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ വേറൊരു സുവിശേഷം മനസ്സിലാക്കിയവരെ, ആ സുവിശേഷമല്ല യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവവചനത്തിലെ ഗോസ്പൽ, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് ഇവരെ കറക്റ്റ് ചെയ്യുന്നതാണ് ഗലാത്തലേഖനം. എന്നിട്ട് ഗലാത്തലേഖനം ഒരു കറക്റ്റീവ് ലെറ്ററാണ്. ഈ കറക്റ്റീവ് ലെറ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പലരും ചിലർ പറയാറുണ്ട് ഈ കറക്റ്റീവ് ലെറ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല. ചില ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നമ്മൾ ദൈവവചനം എടുക്കരുത്. ദൈവവചനത്തിലെ ചില അധ്യായങ്ങൾ, ചില സാഹചര്യങ്ങളിൽ ചിലരെ കറക്റ്റ് ചെയ്യാനായിട്ട് എഴുതിയാണ്, അതുകൊണ്ട് ഒരു ഉപദേശമായിട്ട് എടുക്കരുതെന്ന് പറയാറുണ്ട്. അത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാ ലേഖനങ്ങളിലും കറക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ, കൃപാവരങ്ങളെ പറ്റിയുള്ള ഉപദേശം നമുക്ക് ഒരു ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. അതൊരു കറക്റ്റീവ് ലെറ്ററാണ്, കറക്റ്റീവ് ഉപദേശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ ദുരുപയോഗം ചെയ്തപ്പോൾ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് പറയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഇന്നും ആപ്ലിക്കബിൾ ആണ്. അത് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ അതിന് മുമ്പിൽ എഴുതിയിരിക്കുന്ന കർത്തൃമേശയെ പറ്റിയുള്ളതും കറക്റ്റീവാണ്. കർത്തൃമേശ തെറ്റായിട്ട് ഉപയോഗിച്ചപ്പോൾ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് കർത്തൃമേശ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. അത് ഈ കറക്റ്റീവ് ലെറ്റേഴ്സ് ആണ് ബൈബിൾ കാണുന്നത് പലതും. പക്ഷെ കറക്റ്റീവ് ലെറ്റേഴ്സ് ഉപദേശം തന്നെയാണ്, അത് ഉപദേശമായിട്ട് തന്നെ എടുക്കണം. ബൈബിൾ ഒറ്റ ഒരു ഉപദേശവും മാറ്റാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഏത് സാഹചര്യത്തിൽ ആരുടെ എങ്ങനെ ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും അത് നമുക്കുള്ളതാണ്. ഇവിടെ ഗലാത്യ ലേഖനം തെറ്റായിട്ടുള്ള സുവിശേഷം മനസ്സിലാക്കിയവരുടെ കറക്റ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഇതാണ് യഥാർത്ഥമുള്ള യേശുക്രിസ്തുവിന്റെ സുവിശേഷം, യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം, തിരുവെഴുത്തുകൾ കൂടിയുള്ള സുവിശേഷം എന്താണ് എന്നുള്ളത് പൗലോസ് ഗലാത്യ സഭയിലെ വ്യക്തികളെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത്. ഓക്കെ, ഇതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് പൗലോസ് പറയാണ്, ഈ ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലേഖനങ്ങളും തുടങ്ങുന്ന ഒരേ രീതിയിലാണ് അല്ലെ. എല്ലാ രീതിയും കർത്താവിന്റെ കൃപയും സമാധാനം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങും. എല്ലാ ലേഖനം നിങ്ങൾ വായിച്ചു, കൊരിന്ത്യ ലേഖനം ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, പൗലോസ് വളരെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങും. പക്ഷെ ഇവിടെ പൗലോസ് ആദ്യമേ പൗലോസിന്റെ അപ്പോസ്തലത്വം പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് എന്താണ്, ദൈവത്താലുള്ള അപ്പോയിന്റ്മെന്റ് കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പൗലോസ് പറയാൻ പോകുന്ന സുവിശേഷം ഇവർ അക്സെപ്റ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. കാരണം പൗലോസ് പറയാൻ, ഐ ആം അപ്പോയിന്റഡ് ബൈ ഗോഡ് ആൻഡ് നോട്ട് ബൈ മാൻ. യേശുക്രിസ്തുവിനാലും പിതാവായ ദൈവത്താലും അപ്പോയിന്റഡ് ആയിട്ടുള്ള അപ്പോസ്തലനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പൗലോസ് ആ ഗലാത്യ ലേഖനം എഴുതി തുടങ്ങിയാണ് ഈ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞിട്ട് എഴുതി തുടങ്ങുക. എന്നിട്ട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിനായിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മൾ എഫെസ്യരിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ സുവിശേഷകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ദൈവം അപ്പോയിന്റ് ചെയ്തു. ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനാണ് ഞാൻ. ഞാൻ മനുഷ്യരിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിച്ചതല്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു, ഒന്നാമത്തെ വാക്യം, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിർപ്പിച്ച പിതാവായ ദൈവത്താലും അത്ര അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾ കഴിയുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങാം. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയാണ് ഓരോസരാണ് യേശുക്രിസ്തുവിനെ ആരാണ് ഉയർപ്പിച്ചതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബൈബിൾ ഉടനീളം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു സ്വയം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതല്ല പറയാൻ കാണുന്നത്. എല്ലായിടത്തും കാണുന്നത് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ദൈവസഭാ വാക്യം വായിച്ചിരുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയാണ്, നിത്യനിയമത്താൽ ആടുകളുടെ ബലിയിടവനായി ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവം അല്ലെ. എബ്രായ ലേഖനം അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ആടുകളുടെ ബലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. എന്നിട്ട് ഇവിടെ പറയുകയാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവമാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെൽപ്പിച്ചത്. എന്നാൽ യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം, യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവം അവനെ വീർപ്പിച്ചു. എന്തിനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു മരണത്തിന്റെ കാര്യം മാത്രമല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ വരുന്നതിന് മുമ്പ് മരണം വരെയും യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? കംപ്ലീറ്റ് ആയിട്ട് പിതാവായ ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടായിരുന്നു. നേരെ നമ്മള് കർത്താവിന് നമ്മളെ ജീവിതത്തെ നമ്മളെക്കുറിച്ച് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്ത അനേക കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് പല കാര്യങ്ങളിലും കൺട്രോളില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പല സാഹചര്യങ്ങളും നമുക്ക് കൺട്രോളില്ല. പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന അതേ ആറ്റിറ്റ്യൂഡിലായിരിക്കാനായിട്ടാണ്. യേശുക്രിസ്തു എന്ത് ആറ്റിറ്റ്യൂഡായിരുന്നു? യേശുക്രിസ്തു പറയണം, അവൻ തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിന്റെ. അന്നേരം ഈ ലോകത്തിൽ യേശുക്രിസ്തു ജനിച്ചപ്പോൾ മുതൽ യേശുക്രിസ്തുവിന്റെ മരണം വരെ യേശുക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊരു ജീവിതമായിരുന്നു. അന്നേരം യേശുക്രിസ്തുവിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്തിരുന്നത് പിതാവായ ദൈവമായിരുന്നു. അല്ലെ, ജനനം മുതൽ മരണം വരെ, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും പിതാവായ ദൈവം തന്നെയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ അതേ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണമെന്നല്ലേ ഫിലിപ്പിലേനത് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിലേനത് പറയാണ് ഹാവ് ദി സെയിം ആറ്റിറ്റ്യൂഡ്, യേശുക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിന് സ്വയമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമായിരുന്നു. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എനിക്ക് തന്റെ ജീവനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പി, കർത്താവ് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു, പിതാവ് ബാക്കി കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്ന്. അവിടെ പറയാണ്, ആദ്യം പറയാണ്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. എന്നിട്ട് പറയാണ്, യേശുക്രിസ്തുവിനെ പറയുകയാണ്, നമ്മെ നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായിട്ടുള്ള യേശുക്രിസ്തു. നേരം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ, നേരെ യേശുക്രിസ്തു എന്തിനാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു എന്തിനാണ്? യേശുക്രിസ്തു ഓക്കെ, കുറെ ആൾക്കാർ നാശത്തിലോട്ട് മരിച്ചു പോകുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ട് അവർക്ക് വേണ്ടി മരിക്കാന്ന് പറഞ്ഞിട്ട് വരുവായിരുന്നാണോ പറഞ്ഞിരിക്കുന്നത്? പിതാവിന്റെ ഇഷ്ടപ്രകാരം അല്ലേ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് മരിച്ചത് പോലും സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടായിരുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. അതിൽ എബ്രായലേനത്തിൽ പറഞ്ഞു, എബ്രായലേനത്തിൽ പറയാണ്, എബ്രായലേനം അതിന്റെ 11-ാമത്തെ, നമ്മൾ പലപ്പോഴും വായിച്ചത് വാക്കാണ് എബ്രായലേനം അതിന്റെ 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, കാളകളുടെയും മാട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാട് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഫുൾ പർപ്പസ് എടുത്തു കഴിഞ്ഞാൽ അത് പാപികൾക്ക് വേണ്ടി മരിക്കുക എന്നതുമായിരുന്നില്ല. പാപികൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടത്തിലുള്ള കാര്യമാണ്. അതായത് തൊട്ട് വാക്യത്തിൽ പറയുന്നുണ്ട്, അതായത് പറയാണ്, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേന് നിൽക്കുന്നു. 9-ാമത്തെ വാക്യം, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരയാഗമാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു എന്നുള്ളത് ഒരു സ്വയം തീരുമാനമായിരുന്നില്ല, പിതാവിന്റെ ഇഷ്ടമായിരുന്നു, ദൈവത്തിന്റെ ഫോർ പ്ലാനിലുള്ളതായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതായിരുന്നില്ല, പാപികളെ വിടുവിക്കുക എന്നുള്ളതായിരുന്നില്ല. ഇതെല്ലാമായിരുന്നുവെങ്കിലും ഇതിന്റെ എല്ലാം മുകളിൽ ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനിലായതുകൊണ്ടായിരുന്നു. കർത്താവിന്റെ പ്ലാനിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ആ പ്ലാൻ അനുസരിച്ച്, ആ കൃത്യം ഫോർ പ്ലാൻ അനുസരിച്ചിട്ട് പോയി. എങ്ങനെ? തിരുവെഴുത്തുകളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം എല്ലാ കാര്യങ്ങളും തിരുവെഴുത്ത് പറയുന്ന സമയത്ത് തന്നെ ചെയ്തു. അങ്ങനെ അവസാനം യേശുക്രിസ്തു മരിക്കുമ്പോൾ കർത്താവ് പറയാണ്, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് അവൻ എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയാണ്, സകലവും നിവൃത്തിയായിരിക്കും എന്ന് പറയാണ്. അന്നേരം ഒരു കൃത്യം ദൈവത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരുന്നതിൽ കൂടി കൃത്യമായിട്ട് യേശുക്രിസ്തു പോവുകയായിരുന്നു. അങ്ങനെ മരിച്ച യേശുക്രിസ്തുവിനെ ദൈവം പറയാണ്, പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഫിലിപ്പിയർ അതിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, അല്ലെ, ഏറ്റവും ഉയർത്തി സകല നാമത്തിന്റെയും മേലായ നാമം നൽകി അവന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വനായിട്ട് ഏറ്റു പറയുന്ന പറഞ്ഞു. അന്നേരം കർത്താവിന്റെ ഈ ലോകത്തിലെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന്റെ പ്ലാൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, അത് ഫുൾഫിൽ ചെയ്യാതെ ബാക്കി എന്ത് ചെയ്താലും, ദൈവത്തിന്റെ ആ പ്ലാനിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് അത് പ്രസാദകരമാകത്തില്ല. നിങ്ങൾ എത്രയൊക്കെ സുവിശേഷവല ചെയ്താലും ദൈവം എവിടെ ആക്കിവെക്കാനായിട്ട് എവിടെ ആയിരിക്കുന്നു, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മുടെ ഇഷ്ടം ദൈവം സാധിപ്പിച്ചു തരുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടില്ല. നമ്മുടെ ഇഷ്ടം നമ്മള് പ്രസ് ചെയ്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി ദൈവം നമ്മുടെ ഇഷ്ടം തിരിഞ്ഞതാണെങ്കിൽ അതോടുകൂടി നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നമ്മൾ മാറിപ്പോകും. ഞാൻ പറയട്ടെ, ഇതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടെ പറയുന്ന ഗലാത്യനകത്ത് ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്ന ഇതാണ്. ഗലാത്യന ഒന്നാമത്തിൽ പറയുകയാണ്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ വില്ലിൽ യേശു ക്രിസ്തു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയണം, എന്തിനാണ് യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് അടുത്തതായിട്ട് ചോദ്യം. എന്തിനാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളെ ഏൽപ്പിച്ചു, യേശു ക്രിസ്തു മരിച്ചത്? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലേ? ആണോ? എന്തിനാണ്? 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 ഞാനിതാ പറഞ്ഞത്, വൈകുന്നേരത്തെ ബൈബിൾ സ്റ്റഡിയിലുള്ള പ്രശ്നം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. എന്തിനാണ് യേശു ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്? ബാക്കിലുള്ളവരോട് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ അവിടുത്തെ വാക്യം തന്നെ ചോദിച്ചു. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അന്നേരം ഈ ദുഷ്ടലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുഷ്ടലോകത്തിൽ നമ്മളെ കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടല്ല, ദുഷ്ടലോകത്തിൽ അങ്ങനെ നമ്മളെ വിടുവിക്കുന്നത്. ഫിലിപ്പിയനിൽ പറയുന്നുണ്ട്, ഈ ദുഷ്ട വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ എങ്ങനെയാണ് നമ്മൾ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുന്നത്? ഫിലിപ്പിയനും നമ്മൾ വായിച്ചിട്ട് നിർത്താൻ നമുക്ക് സമയം പോകുന്നുണ്ട്. ഫിലിപ്പിയനും അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിഞ്ഞരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദം കൂടാതെ അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷികളെ പ്രവർത്തിക്കും. അന്നേരം ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടലോകത്തിൽ നമ്മളെ കൊണ്ടുപോയി വിടുവിക്കുകയല്ല, ഈ ദുഷ്ടലോകത്തിന്റെ സിസ്റ്റത്തിൽ നമ്മളെ വിടുവിക്കുകയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഈ ലോകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. ആദ്യത്തെ ഗോസ്പൽ മെസ്സേജിൽ പത്രോസ് പ്രസംഗിച്ചതാണ്. എന്താണ് പ്രസംഗിച്ചത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടൂ എന്നാണ് പറഞ്ഞത്. അത് കേട്ടവരാണ് സ്നാനപ്പെട്ടത്. എന്നൊരു സുവിശേഷത്തിന്റെ മെസ്സേജ് സ്വർഗം എന്നുള്ളതല്ല, സ്വർഗം അതിന്റെ പാർട്ടാണ്. പക്ഷെ മെസ്സേജ് യേശു ക്രിസ്തു മരിച്ചത് ഈ ദുഷ്ടലോകത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ടാണ് റോമലേഖനം 12:1 പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു പറഞ്ഞത്. ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ട്രാൻസ്ഫോംഡ് ആവേണ്ടത്? എങ്ങോട്ടാണ് ട്രാൻസ്ഫോംഡ് ആവേണ്ടത്? കർത്താവിന്റെ സ്വരൂപത്തോട് ട്രാൻസ്ഫോംഡ്, അനുരൂപമായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടാനാണ് പറഞ്ഞത്. എന്നാലും നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അളവ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഫാഷനിൽ നിന്ന്, ഈ ലോകത്തിന്റെ എല്ലാ പ്രയോറിറ്റിയിൽ നിന്നും, ഈ ദുഷ്ടന്റെ ലോകത്തിൽ നിന്ന്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് ഈ ലോകത്തിൽ തന്നെ വിശുദ്ധരായിട്ട് ജീവന്റെ വചനം പ്രകാശിക്കാനായിട്ട് നമ്മളെ വിളിച്ചത് അല്ലെ. ആ പർപ്പസ് ആണ് അവിടെ പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, ഞാൻ നിർത്തട്ടെ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഒന്നാമത്തെ പറഞ്ഞിരിക്കുകയാണ്, ആ വാക്ക് ഇന്നൂർ വായിക്കാം. മൂന്നാമത്തെ വാക്യം,
പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും.
ഇവിടെ പറയാണ്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം നിങ്ങളെ ഈ ലോക സിസ്റ്റത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്, കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടാനാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് ഈ അനുഭവപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ രക്ഷയുടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോട്ടെ, അതാണ് സുവിശേഷം. താഴോട്ട് പറയാൻ പറഞ്ഞ ഈ സുവിശേഷത്തിന്റെ വേറൊരു, ഇതിനെതിരായിട്ട് പറയുന്ന സുവിശേഷത്തിനാണ് പറഞ്ഞിരിക്കുന്നത് വേറൊരു സുവിശേഷം. അതിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. അപ്പോട്ടെ, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനത് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്താണ് എന്നുള്ളത് ഗലാത്യനയത്തിൽ പൗലോസ് പിന്നീട് വിശദീകരിക്കാം. നമുക്ക് പിന്നീട് അത് ചിന്തിക്കാൻ തന്നെ നമ്മളെ സാധിക്കും.